الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما
رب سبحانه وتعالى نيام നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാഗ്രഹിക്കാത്ത നല്ല മനസ്സുള്ള ആരും ഉണ്ടാവുകയില്ല. മാറണം, തിന്മയെ പ്രതിരോധിക്കണം, നന്മയിലേക്ക് നീങ്ങണം, ഇങ്ങനെയൊക്കെ തിന്മകളിൽ ആഴ്ന്നിറങ്ങി ജീവിക്കുന്ന, ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ ഉദ്ദേശത്തെ പോലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഖുതുബ കേട്ട് ആ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതാണ് എന്ന അഭിപ്രായമുണ്ടായിട്ടും വിവിധ തിന്മകളിൽ തന്നെ തുടരുകയും നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ഒട്ടേറെ നന്മകളിലേക്ക് നീങ്ങാൻ അവസരമുണ്ടായിട്ടും ബോധപൂർവം അതിനെ ശ്രമിക്കുകയും ചെയ്യാതിരിക്കുക എന്ന മഹാ അബദ്ധമാണ് പല ആളുകളെയും പിടികൂടിയിട്ടുള്ളത്. ഇതിനൊരു മാറ്റം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അതിനെന്തു ചെയ്യണം? ആദ്യമായി അതിന് മനസ്സ് വേണം. ഏതൊരു വിപ്ലവത്തിൻ്റെയും തുടക്കം, ലോകത്ത് തന്നെ ചർച്ചയായിട്ടുള്ള ചരിത്രമായിട്ടുള്ള വിപ്ലവങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ചില മനസ്സുകളാണ് അതിന് പിന്നിൽ. ചില ആളുകൾ ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ നന്മക്കാണെങ്കിൽ നന്മയുടെ വിപ്ലവമായിരിക്കും. അത് നശീകരണത്തിനാണെങ്കിൽ ലോകത്ത് ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത അണുബോംബ് പോലെയുള്ള കാര്യങ്ങൾ ഒരു മനസ്സിന്റെ തീരുമാനമാണ്. വേണമോ വേണ്ടയോ എന്നാരോ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെ, മനസ്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ നരക രക്ഷ ഉറപ്പു വരുത്താൻ, സ്വർഗപ്രവേശനം ഉറപ്പു വരുത്താൻ ആ മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായമായ സൂറത്ത് അദിലെ 11-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയില്ല. തീർച്ച, അള്ളാഹു ഒന്ന് എന്നെ മാറ്റിക്കൊള്ളും, അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കിക്കൊള്ളും എന്ന് ചിന്തിക്കണ്ട. അങ്ങനെ സ്വർഗമാർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ, അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു തന്നെ നമ്മുടെ മുമ്പിൽ കൃത്യമായി വരച്ചു കാണിച്ചു തന്നു, വിശദീകരിക്കാൻ പ്രവാചകന്മാരെ അയച്ചു. എന്നിട്ട് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ നാം ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ആ സമൂഹം മാറാതെ, ഒരു വ്യക്തി മാറാതെ, ആ വ്യക്തിയുടെ ജീവിത വീക്ഷണത്തിലും കർമ്മരീതിയിലും മാറ്റം വരുത്താൻ ബോധപൂർവം തയ്യാറാവാതെ അള്ളാഹു ഒരാളെയും ഒരു സമൂഹത്തെയും മാറ്റുകയില്ല. ഇത് വ്യക്തിപരമായൊരു വിഷയമായി എടുക്കുമ്പോൾ നമ്മെ ആരെയും അള്ളാഹു മാറ്റുകയില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും തിന്മയിലാണോ, ആ തിന്മയിൽ തന്നെ നമ്മൾ തുടരും. ഏതുവരെ ആ തിന്മയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി തീരുമാനിക്കുന്നത് വരെ, അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നത് വരെ അള്ളാഹു മാറ്റുകയില്ല. അങ്ങനെ തീരുമാനിക്കുന്നവർക്കോ ആ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഒട്ടേറെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പരിശോധിച്ചാൽ തിന്മയിൽ നിന്നും രക്ഷപ്പെട്ട് തിന്മയെ പ്രതിരോധിച്ചുകൊണ്ട് നന്മയുടെ സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ധാരാളമായി നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുന്നു. ആ മാർഗങ്ങളിൽ ഒന്നാണ് വസ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറത്തു ജുമായിലെ 10-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ് വസ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ കൂടുതൽ കൂടുതലായി ഓർക്കണം, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകുന്നതിന് വേണ്ടി. ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നത് നരകരക്ഷയാണ്, സ്വർഗപ്രവേശനമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അല്ലാഹുവിനെ കൂടുതൽ കൂടുതലായി ഓർക്കുക. വദ്കുർ റബ്ബക ഫീ നഫ്സിക തലറുഅം വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഉദുബി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. രാവിലെയും വൈകുന്നേരവും നീ നിന്റെ റബ്ബിനെ ഓർക്കണം. എങ്ങനെയാണ് ഓർക്കുന്നത്? നിന്റെ മനസ്സിൽ ഓർക്കണം. ശബ്ദം ഉച്ചത്തിലാക്കേണ്ടതില്ല, വിനയത്തോടുകൂടി ഭയത്തോടുകൂടിയാണ് റബ്ബിനെ ഓർക്കേണ്ടത്. വല തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഗഫ്ലത്ത് നിന്റെ ജീവിതത്തിൽ വന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വിട്ടകന്നുപോകും. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വിട്ടാൽ അവിടെ തിന്മ സംഭവിക്കും, പാപങ്ങൾ തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് ദിക്റുല്ലയിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അവിടെ അബദ്ധങ്ങൾ തെറ്റുകൾ പാപങ്ങൾ വന്നുപെടും. അതുകൊണ്ട് വദുഖുറുല്ലാഹ കസീറാ, കൂടുതൽ കൂടുതലായി അള്ളാഹുവിനെ ഓർക്കുക, എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സക്കരിയ എന്ന മഹാനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സംഭവം പഠിപ്പിക്കുകയാണ്. അദ്ദേഹം മഹാനായ റസൂലുള്ള പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ര് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണ്? ഒരു മനുഷ്യനെ പോലെയാണ്. കമസലി റജുലിൻ ഖറജൽ അദുവ ഫീ അസരിഹി സിറാഅ, ശത്രു അദ്ദേഹത്തിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു പിടിക്കുന്നതിന് വേണ്ടി. അങ്ങനെ പിടിക്കാൻ വേണ്ടി ശത്രു തൊട്ടടുത്തെത്തുന്ന സന്ദർഭത്തിൽ ഹത്ത ഇദ അത അല ഹുസ്നിൻ ഹസീനിൻ, നല്ല ഭദ്രമായ ഒരു കോട്ടയിൽ, ശക്തമായ ഒരു കോട്ടയിൽ ഈ വ്യക്തി എത്തിപ്പെടുകയാണ്. പിടിക്കാൻ ആള് വരുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ശക്തമായ ഭദ്രമായ ഒരു കോട്ടയിൽ ഈ വ്യക്തി എത്തിപ്പെടുന്നു. ഫഅഹ്റസ നഫ്സഹു മിൻഹും, അങ്ങനെ അയാൾ ആ പിടിക്കാൻ വരുന്ന ആളിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെട്ടു. കദാലികൽ അബ്ദു, അതുപോലെയാണ് അല്ലാഹുവിന്റെ ഒരു അടിമ. ലാ യഹ്റുസ നഫ്സഹു മിനശ്ശൈത്താനി ലാ ബിദിക്രില്ലാഹ്, അള്ളാഹു ശൈത്താനിൽ നിന്നും ആ വ്യക്തിക്ക് രക്ഷയില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നമ്മൾ നിലകൊള്ളാൻ തീരുമാനിച്ചാലുണ്ടാകുന്ന ഗുണത്തെപ്പറ്റി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം. ശത്രുക്കൾ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഭദ്രമായൊരു കോട്ടക്കുള്ളിൽ നമുക്ക് അഭയം കിട്ടി, ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റാത്ത, നമ്മൾ സുരക്ഷിതരായി. ഇതുപോലെ ഷെയ്ത്താൻ നമ്മെ വഴിവഴപ്പിക്കാൻ, നമ്മെ ബുദ്ധിമുട്ടാക്കാൻ, നമ്മെ പ്രയാസത്തിലാക്കാൻ, നമ്മെ നരകത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ ഭദ്രമായൊരു കോട്ടയിൽ നമ്മൾ എത്തിപ്പെട്ടതുപോലെ നമുക്കാകും. ദിക്റുല്ലാഹിലാണ് നമ്മളെങ്കിൽ, ലാ ബിദിക്റില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ ഒരിക്കലും ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനിയോ ഈ സ്മരണ എങ്ങാനും നശിച്ചുപോയാൽ, ആ സ്മരണയിൽ അബദ്ധം പറ്റിയാൽ, വമൻ യഅഷ് അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ഷൈത്താന ഫഹുവ ലഹു ഖരീം. 43-ാമത്തെ അധ്യായം സൂറത്തു സുഖ്റുഫിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, റഹ്മാന്റെ ദിക്റിൽ നിന്നും ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും, എന്നിട്ട് അവൻ അഥവാ പിശാജ് അവന്റെ കൂട്ടാളിയായിരിക്കും. ആരെങ്കിലും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അകന്നാൽ എന്ത് ഇസ്ലാം, എന്ത് ഖുർആൻ ക്ലാസ്, എന്ത്, അതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കല്യാണമൊക്കെ വരുമ്പോ, ഒരു മരണമൊക്കെ വരുമ്പോ എന്നല്ലാതെ എപ്പോഴും ഇതുമായി നടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ദീനിയായ കാര്യങ്ങളെ സൈഡിലേക്ക് തള്ളാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നൊരു ഉദാഹരണം മാത്രം, ഏതൊരവസ്ഥയിലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും ആരെങ്കിലും പിന്തിരിയുന്ന പക്ഷം, അന്ധത നടിക്കുന്ന പക്ഷം, നുഖയ്യിദ് ലഹു ശൈത്താനാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, എന്നിട്ട് അവൻ അഥവാ ആ പിശാജ് അവന്റെ കൂട്ടാളിയായിരിക്കും. അള്ളാനെ വിട്ടല്ലോ, പടച്ചോന്റെ ദിക്റ് വിട്ടു, അപ്പൊ പിന്നെ പകരം ഒരാളെ അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കും. അത് തീ കൊണ്ട് സൃഷ്ടിച്ച ജിന്നു വർഗത്തിൽപ്പെട്ട ഒരു പിശാചിനെയായിരിക്കും. പിന്നെ അവന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ഈ ആള് നീങ്ങുക. അവൻ ഒരിക്കലും വിചാരിക്കാത്ത തെറ്റുകളിൽ, കുറ്റങ്ങളിൽ ആ വ്യക്തിയെത്തും. ഇയാളോ അവളോ അവനോ ആ തിന്മയിലോ, സത്യമാണോ നിങ്ങൾ പറയുന്നത് എന്ന രൂപത്തിൽ മറ്റുള്ളവർ ചോദിക്കുന്ന തരത്തിലുള്ള തിന്മകളിൽ എത്തിപ്പെടും. എന്താ കാരണം? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും ആ വ്യക്തി മാറി നിന്നു. അപ്പോൾ നുഖയ്യിദ് ലഹു ശൈത്താനാ, അള്ളാഹു ആ വ്യക്തിക്ക് ഒരു പിശാചിനെ ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെ ഏർപ്പാടാക്കി അവിടെ നിർത്തുന്നില്ല ആയത്ത്. ഫഹുവ ലഹു ഖരീൻ, പിന്നീട് അവൻ അഥവാ ആ പിശാജ് അവന് കൂട്ടാളിയായിരിക്കും. ഒരു ഫ്രണ്ടിനെ കിട്ടി. അതുകൊണ്ട് പിന്നെ മനുഷ്യ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതല്ലാത്തതുകൊണ്ട് ആളെ കാണാൻ സാധ്യമല്ല, തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. കാണാൻ അല്ലെങ്കിൽ യു വസ്വിസു ഫീ സുദൂരിന്നാസ്, ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു, ആളെ കാണാനില്ല, പിന്മാറിക്കളയുകയാണ്. ആ പിശാജിനെ അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കുമെന്ന് അല്ലയാ നമ്മളോട് പറഞ്ഞത്? അപ്പോൾ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോയാലുണ്ടാകുന്ന നശീകരണം, നമ്മളാകുന്ന വ്യക്തി തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നന്മയിലേക്ക് വരാൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യമായി നമ്മുടെ മനസ്സുകൊണ്ട് ആ കാര്യം തീരുമാനിക്കണം. എന്റെ ജീവിതത്തിൽ ഇന്നിന്ന തിന്മകളുണ്ട്, ഞാൻ റബ്ബിനോട് കൈനീട്ടുമ്പോൾ നീ ഇപ്പോഴും അത് ചെയ്യുന്നില്ലേ എന്ന് ചില ചോദ്യങ്ങൾ നമ്മളോട് വരുന്നുണ്ടോ എങ്കിൽ ആ ചോദ്യങ്ങളെ ഇല്ലാതാക്കണം. അതിനെന്തു വേണം? ആ തിന്മകളിൽ നിന്നും നമുക്ക് പിന്നോട്ട് പോകണം. അതിന് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അടുക്കുകയും അള്ളാഹുമായുള്ള സ്മരണയിലായി കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. മാത്രമല്ല, നമ്മുടെ നാവുകൊണ്ട് പറയേണ്ട പദങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ദശക്കണക്കിന് ദിക്റുകൾ നമുക്ക് കാണാം. പലതും പല സന്ദർഭങ്ങളിലായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വ്യക്തി പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും കാണാതെ പഠിക്കേണ്ടതില്ല. നമുക്ക് മിക്കവാറും ആളുകൾക്ക് കാണാതെ അറിയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല. വഹദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്, അവനാണ് അധികാരം. വലഹുൽ ഹംദ്, അവനാണ് സ്തുതി. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. വല്ലാത്തൊരു പ്രഖ്യാപനമാണ് ആദ്യം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പ്രഖ്യാപനം. അല്ലാഹു, അവൻ മാത്രമാണ് ആരാധന. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാകട്ടെ, നേർച്ചയാകട്ടെ, വഴിപാടാകട്ടെ, സത്യം ചെയ്യലാകട്ടെ, അത് അല്ലാഹു, അവൻ മാത്രമാണ് അതിന് യോഗ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വാഹിദ് ഒന്നുകൂടി പറഞ്ഞു, അവൻ ഏകനാണ് എല്ലാ അർത്ഥത്തിലും. കേൾവിയുടെ വിഷയത്തിൽ അവനെപ്പോലെ കേൾക്കുന്ന ഒരാൾ ലോകത്തില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ലോകത്താരുമില്ല. വഹദഹു, അവൻ ഏകനാണ്. ലാ ശരീകലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി പറയിപ്പിക്കുകയാണ് വഹദഹു എന്ന് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ ആരാധനയില്ല എന്ന് പ്രഖ്യാപിച്ച മാത്രം പോരാ, ലാ ശരീക ലഹു അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് കൂടി പറയണം. ലഹുൽ മുൽക് അവനാണ് അധികാരം, വലഹുൽ ഹംദ് അവനാണ് സ്തുതി, അവനാണ് സ്തുതി. വഹുവ അവനാകട്ടെ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അക്ഷരാർത്ഥത്തിലുള്ള തീയിൽ കൊണ്ടയിട്ടു ശത്രുക്കൾ. അല്ല പറഞ്ഞു പുനി ബർദം വസ്സലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ തീയെ നീ തണുപ്പും രക്ഷയുമാകണം. ആരാണ് തീക്ക് ചൂട് എന്ന പ്രകൃതം നൽകിയത്? അള്ളാഹു. ആ അള്ളാഹ് ആ പ്രകൃതം അങ്ങ് പിൻവലിച്ചു. അപ്പോൾ തീയിൽ നിന്ന് സുന്ദരമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തേക്ക് പോന്നു. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതെ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഇത് ഇത് ഒരു പ്രാവശ്യമല്ല, പത്തു പ്രാവശ്യമല്ല, ഇരുപതല്ല, അമ്പതല്ല, എഴുപതല്ല, നൂറു പ്രാവശ്യം ഒരാൾക്ക് പറയാൻ കഴിയുമോ? അതിനെന്താ പ്രയാസം, പറയാൻ കഴിയുമല്ലോ. എത്ര മിനിറ്റ് വേണ്ടി വരും? അതെ, അർത്ഥം ഉൾക്കൊണ്ട്, ഇതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്ന, അവന്റെ അധികാരത്തെ പ്രഖ്യാപിക്കുന്ന, അവനെല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ കാര്യം, ഈ റസൂലുള്ള പഠിപ്പിച്ച ഈ ദിക്ർ നൂറു പ്രാവശ്യം ഒരാൾ പറയുന്നുവെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രതിഫലം ചെറുതല്ല. അവിടുന്ന് പറഞ്ഞു പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. അടിമ മോചനം എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മഹത്തരവും ത്യാഗപൂർണവുമായ പ്രവർത്തനമാണ്. ഒരാളുടെ കീഴിലുള്ള ഒരാളെ ആ യജമാനോട് വില കൊടുത്ത് വാങ്ങിയിട്ട് നീ സ്വതന്ത്രനായിക്കോ എന്ന് പറയുക, ആ അടിമക്കുള്ള സന്തോഷം എത്രമാത്രമായിരിക്കും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. നമുക്കറിയാം എന്തായിരുന്നു ആ സന്തോഷം. ഇങ്ങനെ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഈ ലോകത്ത് വെച്ച് അള്ളാഹു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞോളൂ നൂറ് പ്രാവശ്യം. പത്ത് അടിമകളെ മോചിപ്പിച്ചപ്പോൾ തീർന്നില്ല, നൂറ് നന്മകൾ നിങ്ങളുടെ പേരിൽ എഴുതും. ഐദ് പറയുന്ന വ്യക്തിയുടെ പേരിൽ റബ്ബ് സുബ്ഹാനഹു വതാല നൂറ് നന്മകൾ എഴുതും, തീർന്നില്ല. നൂറ് തിന്മകൾ, നൂറ് പാപങ്ങൾ മായ്ച്ചു കളയും, തീർന്നില്ല. വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകും. ഇത്രയധികം കൂലിയോന്നാ ചോദ്യം. അപ്പൊ ഞാൻ ചൊല്ലിക്കൂടെ? അത് ചോദിക്കുന്ന വ്യക്തിന് ചെല്ലാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വിഷയം. എന്തേ ഇത്രയധികം കൂലി നൽകാൻ? നമുക്ക് അള്ളാഹു നൽകിയ ഈ ചെറിയ ആയുസ്സിൽ നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയതല്ല സ്വർഗം. ഈ ചെറിയ ആയുസ് കൊണ്ട് 70-80 കഴിഞ്ഞാൽ, പിന്നീട് 100 കഴിഞ്ഞാൽ പത്രത്തിൽ ഫോട്ടോ ആയില്ലേ? ഈ ചെറിയ ആയുസ്സിൽ നമ്മൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഉറക്കം കഴിഞ്ഞുള്ള നമ്മുടെ പകലുകളിൽ ആ ഉണർന്നിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട്, പുണ്യകർമ്മങ്ങൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്നതല്ല സ്വർഗം. പരലോകത്തെ ഒരു ദിവസം ദുനിയാവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 50,000 വർഷമാണ്. അവിടെ വെച്ച് ആളുകൾ പറയുന്നു നമ്മൾ എത്ര സമയമായിരുന്നു ദുനിയാവിനെ, ഒരു ദിവസം, ഒരു ദുഹറിന്റെ സമയം, അസറിന്റെ സമയം, അത്രയേ ഈ ദുനിയാവിനെ പറ്റി അവിടുന്ന് തോന്നുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം ഈ ദുനിയാവിലുള്ളത് മുഴുവൻ അതിലുള്ളത് മുഴുവനും ചേർത്താലും ആവില്ല, അതാണ് സ്വർഗം. ആ സ്വർഗം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താകുന്നു ഇത്തരം പ്രതിഫലങ്ങൾ. നൂറ് തിന്മ, അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ട, ചൊല്ലിക്കോളൂ നൂറ് പ്രാവശ്യം, തീർന്ന. നൂറ് നന്മ, അള്ളാഹുവിന്റെ അനുഗ്രഹം നോക്കൂ. പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. വൈകുന്നേരം വരെ പിശാചിൽ നിങ്ങൾക്ക് രക്ഷ തരാം. ചൊല്ലിക്കൊള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ചില റിപ്പോർട്ടുകൾ യുഹീ വയുമീത്തു എന്നുണ്ട്, ഈ റിപ്പോർട്ടിൽ അതില്ല. ഇവിടെ യുഹീ വയുമീത്തു എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദിക്റാണ് ഉദാഹരണമായി നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ എത്രയെത്ര ദിക്റുകൾ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, രാവിലെ ഒരു വ്യക്തി മനസാന്നിധ്യത്തോടുകൂടി ചൊല്ലിയാൽ വൈകുന്നേരമാകുന്നു മരിച്ചാൽ റസൂലുള്ള പറഞ്ഞു ദഹലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കും. സന്ധ്യാസമയത്ത് ചൊല്ലുകയും പ്രഭാതമാകുന്നു മരണപ്പെടുകയും ചെയ്താൽ ദഹലൽ ജന്ന. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ വിശദീകരിച്ചതാണ്. ഇങ്ങനെ ഒട്ടേറെ ദിക്റുകളുണ്ട്. അത് നാവ് കൊണ്ട് ചൊല്ലുക തന്നെ, നാവൊന്ന് ചലിക്കണം. ചില ആളുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ പോലും ചുണ്ടനങ്ങൂല. എന്താ ആ ഫാഷൻ? ഇസ്ലാമല്ല, ആ ഫാഷൻ ഇസ്ലാമല്ല, ചുണ്ടനങ്ങണം. ഹബീബായ റസൂലുള്ളയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയാതെ പറഞ്ഞു പോകണം. പടച്ചോനെ, എന്റെ ഹബീബിന് നിരക്ഷയും സമാധാനവും കൊടുക്കേണമേ. നമ്മെ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. കാരണം ആ സന്ദേശം, ഇസ്ലാമിന്റെ സന്ദേശം നമുക്ക് എത്തിച്ചു തരാൻ അവിടുന്ന് ഈ നമുക്കൊരു വിഷമമുണ്ടാകുന്നത്, പ്രയാസമുണ്ടാകുന്നത് അള്ളാഹുവിന്റെ റസൂൽ സഹിക്കുകയില്ല. കത്തിജ്വലിക്കുന്ന തീജ്വാലയിലേക്ക് പാറ്റകൾ വന്നു ഇടുമ്പോൾ അതിനെ അകറ്റാൻ വേണ്ടി ഒരാൾ ആ തീയിന്റെ അടുത്ത് നിൽക്കുന്നു. ഈ ഉദാഹരണം അത് റസൂൽ പറഞ്ഞു, അതുപോലെയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഞാൻ. നിങ്ങൾ തിന്മയിലേക്ക് നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഊരക്ക് പിടിച്ചിട്ട് ഇവിടുന്ന് പിന്നോട്ട് മാറ്റുന്ന പണിയാണ് എനിക്കുള്ളത്. ആ പണിയാണ് ഈ സമുദായത്തിൽ എനിക്കുള്ളത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിക്കുന്നിടത്ത്, ഒരു സംസാരം തുടങ്ങുന്നിടത്ത് ഹംദ് പറഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. എന്നിട്ടാണ് ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കേണ്ടത്. എന്നിട്ടാ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കേണ്ടത്. അട്ടപ്പാതിരൊക്കെ എഴുന്നേറ്റ് അള്ളഹാനോട് ദ്വാരക്കുകയാണ്, പടച്ചോരെ കടത്തുനിന്ന് രക്ഷിക്കണേ, പടച്ചോരെ ഇന്നൊരു മുറാദുണ്ട് ഹാസിലാക്കി തരണേ, പടച്ചോനെ നരകത്തുനിന്ന് രക്ഷിക്കണേ. ഇത് പറയുന്നതിന് മുമ്പ്, നമ്മുടെ സ്വന്തം കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹുന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്തിരിക്കണം. പ്രാർത്ഥനയുടെ മര്യാദയാണത്. ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരണം ആ ഒരു അവസ്ഥയിൽ നമ്മെ എത്തിച്ചത് അള്ളാഹുവാണ്. രണ്ടാമത് നമ്മളെ മുസ്ലിമാക്കുന്നതിൽ ഈ സന്ദേശം എത്തിച്ച ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി ആദ്യം ദുആ ചെയ്യുക. എന്നിട്ടാണ് നമ്മുടെ കാര്യവും മാതാപിതാക്കളുടെ കാര്യവും ഇണകളുടെ കാര്യവും മക്കളുടെ കാര്യവും ഒക്കെ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ചുണ്ടുകൾ ചലിക്കണം, ചുണ്ടുകൾ പച്ച പിടിക്കണം. ദിക്റുകൾ കൊണ്ട് ഒട്ടേറെ ദിക്റുകൾ നമ്മൾ പഠിക്കാനുണ്ട്. ആർക്ക് വേണ്ടിയാ ഈ കാത്തു നിൽക്കുന്നത്? ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ ട്രെയിൻ യാത്ര, എന്താ പണി? പുറത്തൊക്കെ നോക്കിയിരിക്കുക, കണ്ടതെന്ന് പിന്നെയും കാണുക. ആ തെങ്ങ് അവിടെ ഉണ്ട്, കാലങ്ങളായി ആ തെങ്ങ് അവിടെ തന്നെ ഉണ്ട്, ആ കടകൾ അവിടെ തന്നെ, അത് വീണ്ടും കാണും. എന്താ കാര്യം? ട്രെയിൻ ഇറങ്ങി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തിട്ട്? ഒന്നുമില്ല, ഒരു മണിക്കൂർ വേസ്റ്റ്. എന്താ ബസ്സിന് ചെയ്തത്? കാറിൽ യാത്രയാണ്, ദീർഘയാത്ര. ആ ദീർഘയാത്രയിൽ എത്ര കേസറ്റുകൾ കേട്ട് തീർക്കാം, ഖുർആനിന്റെ എത്ര സൂറത്തുകൾ ഭംഗിയായ ഓത്തോടുകൂടി നമുക്ക് കേട്ട് തീർക്കാം. സമയം ഉപയോഗപ്പെടുത്തുന്നില്ല പലരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി, ആ ദിക്റിലായിക്കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ പരിശ്രമം നടത്താം. മറ്റൊന്ന്, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ, തിന്മകളെ പ്രതിരോധിക്കാൻ, നന്മയിലേക്ക് വരാൻ അള്ളാഹു അറിയുന്നുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന അവബോധം, ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്. 50-ാമത്തെ അധ്യായമായ സൂറത്ത് ഖാഫിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ച, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യ മനസ്സിലുള്ള വിചാരങ്ങൾ, മന്ത്രങ്ങൾ നാം അറിയും. നമ്മുടെ മനസ്സിലുള്ള വിചാരം എന്ത് എന്ന് അല്ലാഹു അറിയും. അറിയും എന്ന ഇൽമുണ്ടായാ പോരാ, അറിയും എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മനസ്സുകളിൽ നമ്മൾ എന്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു അറിയും. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാടിയേക്കാൾ അല്ലാഹുവിന്റെ അറിവും അല്ലാഹുവിന്റെ കഴിവും നമ്മോട് അടുത്തിരിക്കുന്നു. അല്ലാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, മനസ്സിലുള്ളത് അറിയുന്നവൻ, ഇങ്ങനെ എത്ര എത്ര വിശേഷണങ്ങൾ, ഹബീർ, അലീം, അലീമും ബിദാത്തി സുദൂർ, എത്രയെത്ര പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. അപ്പോ എന്റെ സർവ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. അവനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നൊരു വിവരം സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കുണ്ടെങ്കിൽ എങ്ങനെ തിന്മ ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ കഴിയും? എങ്ങനെ തിന്മയുടെ ഭാഗത്തേക്ക് നമുക്ക് തിരിയാൻ കഴിയും? ആരെയും മറച്ചു വെക്കാം, പക്ഷെ എന്റെ റബ്ബിനെ മറച്ചു വെക്കാൻ സാധ്യമല്ല എന്ന ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ അവബോധം നമ്മൾ നമുക്കുണ്ടാക്കണം. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള, അവന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയപ്പാട്, ആ ഭയപ്പാടാണ് നമ്മെ ദേഹേച്ഛകളിൽ നിന്ന് നിയന്ത്രിക്കേണ്ടത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്, ഖുൽ, മുഹമ്മദ് നബി അങ്ങ് പറയണം, അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. പരിശുദ്ധ ഖുർആൻ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 15-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. മുഹമ്മദ് നബി അങ്ങ് പ്രഖ്യാപിക്കണം, ഞാൻ എന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെപ്പറ്റി തീർച്ചയായും എനിക്ക് പേടിയാകുന്നു. ഇതാരാ പറഞ്ഞത്? നമ്മൾ ഖുർആൻ ഓതുകയാണ്, സൂറത്ത് അൻആം ഓതുമ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പ്രഖ്യാപിച്ച കാര്യം നമ്മൾ ഓതുകയാണ്. ഉൽ മുഹമ്മദ് നബി അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നി അഖാഫു ഇൻ അസ്വൈതു റബ്ബി അദാബ യൗമിൻ അദീം, എന്റെ റബ്ബിനോട് ഞാൻ അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ഭയങ്കരമായ ശിക്ഷയുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് പേടിയാകുന്നു, എനിക്ക് ഭയപ്പാടുണ്ട് എന്ന് പ്രഖ്യാപിക്കണം. നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ സത്യവിശ്വാസി, ഏറ്റവും വലിയ പരലോക വിശ്വാസിയായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വെറുതെ പറഞ്ഞതാണോ? എനിക്ക് ഏതായാലും പടച്ചോ സ്വർഗ്ഗമൊക്കെ ഉറപ്പ് വന്നിട്ടുണ്ട്, ഇനി പടച്ചോം പറഞ്ഞോണ്ട് അങ്ങ് പറഞ്ഞു കളയട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞതാണോ ഇത്? അല്ലല്ലോ. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നീരുകെട്ടുവോളം രാത്രി നമസ്കരിച്ചപ്പോ മഹതിയായ നമ്മുടെ ഉമ്മയായ റസൂലുള്ളയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, എന്തിനായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങേക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടില്ലേ? ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ? ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ? അതായിരുന്നു മറുപടി. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം? സാമ്പത്തിക രംഗത്ത്, നാവിന്റെ കാര്യത്തിൽ, സംസ്കാരത്തിന്റെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കണം? പടച്ചോരെ പേടിക്കണം. പടച്ചവന്റെ മുമ്പിൽ ഈ വിഷയത്തിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. ഇത് നമ്മെ നന്നാക്കും. ഒരു സംശയവും വേണ്ട, വേറെ ആരെയും കാണിക്കാതല്ല, അയാൾ എല്ലാ കാര്യത്തിലും കരക്കാട്ടോ എന്ന് വേറുള്ളവർ പറയാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ കയ്യടി കിട്ടാനല്ല, മറ്റുള്ളവർ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ മറ്റുള്ളടത്ത് പറയാനല്ല, അല്ലാഹു നമ്മളെപ്പറ്റി നല്ലത് പറയാൻ. പടച്ചോന്റെ ശിക്ഷ വരുമല്ലോ. ഞാൻ എന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ഭയങ്കരമായൊരു ദിവസത്തെ ശിക്ഷയെപ്പറ്റി തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അപ്പോ നമ്മൾ ദീനിയായി ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു ബോധ്യം പടച്ചോനെ, ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ, അന്ന് ഞാൻ എന്ത് ചെയ്യും, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ബോധ്യം നമ്മെ നയിച്ചാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ യാതൊരു പ്രയാസവുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായിൽ 36-ാമത്തെ ആയത്തിൽ, ഇന്നസ് സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെ പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മുടെ കേൾവിയെപ്പറ്റി ചോദിക്കും. ഞാനും നിങ്ങളും ഈ നൈമിഷികമായ ജീവിതത്തിലെ ഈ ദുനിയാവിൽ എന്തു കേട്ടു? ചെവിയുണ്ടായിട്ടും കേൾവിയില്ലാത്തവരുണ്ട് ലോകത്ത്. അവർക്ക് രണ്ട് ചെവികൾ നമ്മൾ കാണുന്നു, പക്ഷേ നമ്മൾ മലയാളത്തിൽ അങ്ങ് സംസാരിക്കുന്ന ഒരാൾ അയാൾക്ക് ചെവി കേൾക്കില്ല. അപ്പോഴാണ് ചെവി കേൾക്കാത്ത ആൾ നമുക്ക് ബോധ്യമാകുന്നത്. എന്ത്, അയാൾ ചെവി കേൾക്കാത്ത ആളും നമ്മൾ ചെവി കേൾക്കുന്ന ആളുമാക്കിയത്? എന്ത് യോഗ്യതയായിരിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് അതിനൊരു കഴിവ് തരാൻ അള്ളാഹു, എന്തൊരു യോഗ്യത ആയിരിക്കും നിങ്ങൾക്കും ഉള്ളത്? അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് കേൾക്കാൻ കഴിയുക എന്നത്. വലിയൊരു അനുഗ്രഹമാണ് കേൾവി. ഈ കേൾവി റബ്ബ് സുബ്ഹാനഹു വതആല വെറുതെ തന്നതല്ല, അതിനെപ്പറ്റി ചോദ്യമുണ്ട്. അതിലൂടെ എന്ത് കേട്ടു? അതേപോലെ തന്നെ കാഴ്ച, കണ്ണ് വലിയൊരു അനുഗ്രഹമാണ് അല്ലെ. ആ കാഴ്ചയെപ്പറ്റി എന്ത് കണ്ടു? ചോദ്യമുണ്ട്. നീ ഒരു വൃത്തികെട്ട രംഗം കണ്ടോ? റെക്കോർഡഡ്, അത് റെക്കോർഡായി കഴിഞ്ഞു. അതിനെപ്പറ്റി ഉത്തരം പറഞ്ഞേ പറ്റൂ. ഒരു പക്ഷേ നിന്റെ അടുത്ത ബന്ധുക്കളും ഒന്നും കണ്ടിട്ടില്ലാവില്ല, ഒരാൾക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിരിക്കില്ല. നീ ഇന്റർനെറ്റ് കഫേയിൽ പോയി അവിടെ സ്വകാര്യമായി ഇരുന്നതാകാം, നിന്റെ മൊബൈൽ ആരും കാണാതെ നീ കണ്ടതാകാം, പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ, ഹൃദയം, ചിന്തകൾ, ചീത്ത ചിന്തകളും കാര്യങ്ങളും മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചിന്തകൾ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാറ്റിനെപ്പറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഈ ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെ ചീത്ത കാണാൻ കഴിയും? എങ്ങനെ ചീത്ത പറയാൻ കഴിയും? എങ്ങനെ അത് കേൾക്കാൻ കഴിയും? എങ്ങനെ ചീത്ത ചിന്തകളുമായി നമുക്ക് സഹകരിക്കാൻ പറ്റും? അതെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചത് മാറാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടുമാണ്. തയ്യാറുണ്ടെങ്കിൽ മാർഗങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായി കഴിഞ്ഞുകൂടുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മാറാൻ തയ്യാറായി വന്ന ഒരാൾ, എന്തേ അയാൾക്ക് പറ്റിയ അബദ്ധം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, നബിയേ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു തോട്ടത്തിൽ ഒറ്റക്കായിപ്പോയി, അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വ്യഭിചാരമല്ലാത്ത എല്ലാം സംഭവിച്ചുപോയി റസൂലേ, ലൈംഗിക ബന്ധമല്ലാത്ത തെറ്റുകളൊക്കെയും സംഭവിച്ചുപോയി. എന്നിട്ട് അയാൾ പറയുന്നത്, കുറെ ആളുകൾ ഒപ്പള്ളപ്പത് പറയുന്നത്, കാരണം ഇവരൊക്കെ കേൾക്കുമല്ലോ എന്നുള്ളതല്ല, ലോകത്ത് എല്ലാവരും കൂടി കാണുന്ന എല്ലാവരും കേൾക്കുന്ന ശിക്ഷ വരാനുണ്ട്, അതെനിക്ക് താങ്ങാൻ സാധ്യമല്ല, അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷ അങ്ങ് നടപ്പാക്കണം. ഇതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, ഏതാണ് എനിക്കുള്ള ശിക്ഷ? അള്ളാഹുവിന്റെ റസൂലെ, ആ ശിക്ഷ എനിക്കങ്ങ് നടപ്പാക്കി തരണം, ശിക്ഷ തരൂ. ഏറ്റുവാങ്ങാൻ വരികയാണ് ശിക്ഷ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 11-ാമത്തെ അധ്യായത്തിലെ 114-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു, വഅഖിമിസ്സലാത്ത തറഫൈ നഹാരി വസുൽഫൻ മിനല്ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യആതി ذلك ذكرى للذاكرين واقم الصلاه طرفي النهار وزلفا من الليل പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ അന്ത്യയാമങ്ങളിലും നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യആതി ذلك ذكرى للذاكرين തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ്. ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണത്. കഴിഞ്ഞു റസൂലിന്റെ പരിഹാരം. ഇത് വേറെ ഒന്നും റസൂലിനക്ക് പറയാനില്ല. എന്താണ്? വ്യഭിചാരമല്ലാത്ത മറ്റ് അബദ്ധമൊക്കെ എന്റെ അടുത്ത് പറ്റിപ്പോയി എന്ന് ആ തിന്മകൾ റസൂലിനക്ക് വിശദീകരിച്ചു കൊടുത്ത വ്യക്തിയോട് റസൂലിന് പറയുന്നത്, നീ നമസ്കാരം നിലനിർത്തുക. എന്നിട്ട് ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്, ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യആത്ത്, തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ്. അതെ, നമുക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ നമസ്കാരമില്ലേ, ആ നമസ്കാരം ഇത്തരം അബദ്ധങ്ങൾ നമ്മളിൽ നിന്നും ഇല്ലാതാക്കാൻ മാത്രം കഴിവുള്ള മഹത്തായ ഒരു ഇബാദത്താകുന്നു. പോയി നിസ്കരിച്ചു കളയൂ, ഫർള് നിസ്കാരം വരാനില്ലേ, നീ പോയി നിസ്കരിച്ചോ, അല്ലാഹു അതെല്ലാം മായ്ച്ചു കളയും. അത് ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം ഒരു തിന്മ ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ സംരക്ഷണ കവചങ്ങളാണ്, സംരക്ഷണ കവചങ്ങളാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നു. നമ്മുടെ നമസ്കാരം അത്തരം ഒരു പവറിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമസ്കാരത്തിലേക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമസ്കാരം നന്നാവണം, നമസ്കാരം നന്നായി തീരാൻ ആഗ്രഹിക്കണം. അതിനുവേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമാ ഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുമ അല്ലാഹുവേ ഇന്നീ എനിക്ക് നീ ആഫിയത്ത് നൽകേണമേ, അലാ ദിക്രിക നിന്നെ ഓർക്കാൻ, വശുക്രിക നിനക്ക് നന്ദി ചെയ്യാൻ, വഹുസ്നി ഇബാദതിക നിനക്കുള്ള ഇബാദത്തുകൾ നന്നാക്കി തീർക്കാൻ. നോക്കൂ, ഇവിടെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ ആ അബദ്ധങ്ങളുടെ പരിഹാരമായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമുള്ള ഒരു പരിഹാരമാണോ? ചോദ്യമാണ് റസൂലുള്ളയോട്, ഇത് എനിക്ക് മാത്രമുള്ള ഒരു പരിഹാരമാണോ? റസൂലുള്ളയുടെ മറുപടി, അല്ല, മുഴുവൻ ആളുകൾക്കും. അതെ, നമുക്കുമുള്ള പരിഹാരമാണിത്. ആ മോശപ്പെട്ട സ്ഥലത്തേക്ക് നോക്കാതിരിക്കാൻ, മോശപ്പെട്ടത് പറയാതിരിക്കാൻ, മോശപ്പെട്ടത് ചെയ്യാതിരിക്കാൻ നമസ്കാരം കൃത്യമാക്കിക്കൊള്ളൂ. ആ നമസ്കാരം യഥാർത്ഥ നമസ്കാരമായാൽ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ മഹത്തായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും നന്മയിലേക്ക് നീങ്ങുവാനും നമുക്കുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മയുടെ ലോകത്തേക്ക് നീങ്ങാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ കാരുണ്യമാണ് പാപം ചെയ്യാതിരിക്കലും പ്രതിഫലമാവുക, ഒരു തെറ്റ് ചെയ്യാതിരിക്കൽ പ്രതിഫലമായി മാറുക. നാളെ പരലോകത്ത് അർശിന്റെ തണലിൽ നൽകപ്പെടുന്ന 7 വിഭാഗങ്ങളിൽ 6-ാമത്തേത് നമ്മളൊക്കെ ഹദീസു കേട്ടിട്ടുണ്ട്. ഒരു അന്യ സ്ത്രീയോടൊപ്പം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആരും കാണാത്ത ഒരു സ്ഥലത്ത് വ്യഭിചരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് മാറിക്കഴിഞ്ഞു ഒരു വ്യക്തി, അതിന്റെ പേരിൽ ആ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അർശിന്റെ തണൽ, ഇയാൾ എന്ത് നന്മയാ ഇവിടെ ചെയ്തത്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിന്നു. അതാണ് അവിടെ യോഗ്യത. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരാം, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ രണ്ട് വിഷയത്തെപ്പറ്റി എനിക്ക് ഉറപ്പ് വരണം, നിങ്ങളുടെ നാവിനെപ്പറ്റിയും ഗുഹ്യാവയവത്തെപ്പറ്റിയും. നാവും ഗുഹ്യാവയവുമാകുന്ന രണ്ട് അവയവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് സ്വർഗം. സത്യവിശ്വാസികളോടാ പറഞ്ഞത്. അപ്പോൾ തിന്മ ചെയ്യാതിരിക്കൽ പ്രതിഫലം ലഭിക്കുന്ന, ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന, അർശിന്റെ തണല് ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമായി മാറുന്നു ഇല്ലേ? ഒരു കാര്യം പലിശയുമായി ബന്ധപ്പെട്ടാൽ ഒരു മാസം കൊണ്ട്, പലിശയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ആറുമാസമോ എട്ടുമാസമോ. അവിടെ ആറുമാസവും എട്ടുമാസവും തെരഞ്ഞെടുക്കാൻ തയ്യാറാകുന്നു, എനിക്ക് പലിശയുമായി ബന്ധം വേണ്ട. ആ തീരുമാനമെടുക്കൽ പുണ്യമാണ്. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. തഖ്വയിലേക്കുള്ള ശക്തമായ ഒഴുക്ക് നമ്മുടെ മനസ്സിനുണ്ടാകേണ്ട തീരുമാനമാണ്. തീർന്നില്ല ഇനി അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിലേക്കുണ്ടായി മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നന്മയിൽ തന്നെ തുടരുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല 29-ാമത്തെ അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് 69-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവരാരോ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള സമരം, ദീനീ പ്രബോധനം, ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതിനുവേണ്ടി വിയർപ്പൊഴുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ലനഹ്ദിയന്നഹും സുബുലനാ, അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടുകൊണ്ട് ആ ധർമ്മ സമരത്തിൽ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യും. അവരുടെ വിഷയം അള്ളാഹു ഏറ്റെടുത്തു, അവരെ അള്ളാഹു സന്മാർഗത്തിൽ അവന്റെ മാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതെ, എന്തിന് നമ്മൾ തൊട്ടടുത്തൊരു സുഹൃത്തിന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു സീഡി കൊടുക്കണം? എന്തിന് നമ്മുടെ അയൽക്കാരെയും കൂട്ടുകാരെയും വിളിച്ചൊരു ക്ലാസ് നമ്മുടെ വീട്ടിൽ നടത്തണം? നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടൊരു മതപ്രഭാഷണം സംഘടിപ്പിക്കണം? എന്തുകൊണ്ട് സ്ത്രീകൾക്കൊരു പ്രത്യേക ക്ലാസ് വേണം? എന്തിന് മോറൽ സ്കൂൾ സംഘടിപ്പിക്കണം? ഉത്തരം, നമ്മളെ അള്ളാഹു അവന്റെ മാർഗത്തിൽ നിലനിർത്താൻ. അപ്പോൾ ദീനീ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്താ? കുറെ ആളുകളെ ഉണ്ടാക്കലല്ല, മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കലല്ല, അത് ഭൗതികമായി സംഭവിക്കുന്നതാണ്. ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുക വഴി ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ വഴികളിലേക്ക് നാം അവരെ നയിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അള്ളാഹു നല്ലവരോടൊപ്പമാണ്, സൽവൃത്തന്മാരോടൊപ്പമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ നിലകൊള്ളാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിലനിന്ന് പോകാൻ ദഅവത്ത് എന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് അള്ളാഹു നൽകിയ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം പൂർണ്ണമായ മതമാണ്, ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ അവിടുത്തെ ആളുകൾ ധാരാളക്കണക്കിന് ആഘോഷങ്ങൾ അവർക്കുണ്ട്. കൊട്ടും കൊരവയും ബഹളവും തുള്ളിച്ചാട്ടവുമായി ഒട്ടേറെ ആഘോഷങ്ങളുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് രണ്ടെണ്ണം നിശ്ചയിച്ചു കൊടുത്തു. വലിതുകബ്ബിറല്ലാഹു അലാ മാ ഹദാകും, അല്ലാഹുവിനെ കൂടുതൽ കൂടുതലായി മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളുടെ പ്രത്യേകത, അതിന്റെ രണ്ട് നമസ്കാരം എക്സ്ട്രാ. അന്ന് കൂടുതൽ അല്ലാഹു അക്ബർ ചൊല്ലണം, അന്ന് കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലണം, അതല്ലേ? തീർച്ചയായും. അതുകൊണ്ട് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ. മതേതര രാജ്യമായ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് മറ്റു പലരുടെയും ആഘോഷങ്ങൾ ഉണ്ടാകും. ആ ആഘോഷങ്ങളെയും പരിപാടികളെയും നിന്ദിക്കുവാൻ, പരിഹസിക്കുവാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല. വലാത്ത സുബ്ബു, അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കൾ നിങ്ങൾ നിന്ദിക്കരുത്. എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് ആഘോഷിക്കാമോ? അവർക്കു പോലും അറിയാം പാടില്ല, അവർക്കു പോലും അറിയാം പാടില്ല. കാരണം ഇസ്ലാം വളരെ കൃത്യമാണ്. മറ്റു മതങ്ങളോട് എങ്ങനെ പെരുമാറണം അതും വളരെ കൃത്യമാണ്. ഇന്ന് പലപ്പോഴും നടക്കുന്നത് മതസൗഹാർദ്ദമല്ല, മതലയനമാണ്. മതലയനമാണ്, മതലയനമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മതപ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്നത് സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദത്തെയും ലയനത്തെയും നമ്മൾ ഒന്നായി കണ്ടുകൂടാ. ഇപ്പോൾ നടക്കുന്ന ആഘോഷങ്ങൾ അതാരുടേതാ? അതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താ? എല്ലാം കൃത്യമായി നമുക്ക് കിട്ടും. ആ വിശ്വാസം നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരാഘോഷം നമുക്ക് ആഘോഷിക്കാമോ? ഇല്ല എന്ന് അവർക്ക് പോലും അറിയാം. പക്ഷേ അവിടെ ഈ മതത്തിന്റെ പൂർത്തീകരണത്തിൽ തന്നെ എന്തോ തകരാറ് വന്നോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ നോക്കൂ, നമുക്കറിയാം, നല്ല ആളുകൾക്കൊക്കെ അറിയാം, കോടിക്കണക്കിന് രൂപ പൊട്ടിത്തീരുകയാണ് ഈ രാജ്യത്തിന്റെ ഉപകാരപ്പെടേണ്ട സമ്പത്ത് അല്ലേ. അവരിൽപ്പെട്ട ആളുകൾക്ക് പോലും അതിൽ വിഷമമുണ്ട്. ഇത് ശരിയല്ല എന്ന് എല്ലാ നീതിയുക്തമായി, ഭദ്രമായി, യുക്തിഭദ്രമായി മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പറയേണ്ടവരാണ് നമ്മൾ. അത് പറയുന്നില്ലെങ്കിൽ അതിനോടൊപ്പം ചേരുന്ന പ്രവണത വരെ മുസ്ലിങ്ങളിൽ പോലും കാണാൻ പറ്റുന്നു. ശരിയല്ല അത്, ശരിയല്ല എന്ന് പറയാൻ ആരെയും പേടിക്കേണ്ടതില്ല, ശരിയല്ല അത്. അതുകൊണ്ട് രണ്ടാഘോഷങ്ങളാണ് നമുക്കുള്ളത്. മറ്റു മതസ്ഥരോട് സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിമാണെങ്കിൽ എന്ന കണ്ടീഷൻ റസൂലുള്ള പറഞ്ഞിട്ടില്ല. കാരണം ഇസ്ലാം തീവ്രവാദവും വർഗീയതയും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഹറമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ബോർഡ് കാണാം, അമുസ്ലിംകൾക്ക് പ്രവേശനമില്ല. എന്താ, ഇസ്ലാം തീവ്രവാദമായതുകൊണ്ടാണോ? ഇസ്ലാം ഭീകരവാദമായതുകൊണ്ടാണോ? അല്ല. ഇസ്ലാം വർഗീയമായതുകൊണ്ടാണോ? അല്ല. ഏകദൈവാരാധന പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഹറമിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാലും അവിടെ പോകാൻ സാധ്യമല്ല. അത് ഏകദൈവാരാധനയുടെ പ്രഖ്യാപനമാണ്. ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ചില ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ ബോർഡ് കാണാം, അത് തീവ്രവാദമല്ല, ഭീകരവാദമല്ല. ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തെ ആരാധിക്കേണ്ടതില്ല എന്ന് വിശ്വാസമുള്ള ഒരാൾ അവിടെ കയറണോ? വേണ്ടല്ലോ. അപ്പൊ അത് തീവ്രവാദമല്ല, ഭീകരവാദമല്ല. വേറിട്ട് നിന്നാലേ സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ, ലയിച്ചാ പിന്നെ സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിലെ ഭാര്യ അപ്പുറത്ത് പോയി ഉറങ്ങുന്നു, അപ്പുറത്തെ ഭർത്താവ് ഇപ്പുറത്ത് ഉറങ്ങുന്നു, പിന്നെ ആ രണ്ട് വീട്ടുകാരെ തമ്മിൽ എന്ത് സൗഹാർദ്ദ? വീടുകൾ രണ്ടായി നിൽക്കണം, രണ്ട് ഡോറ് വേണം, രണ്ട് സൗകര്യങ്ങൾ വേണം, എന്നിട്ടാണ് സൗഹാർദ്ദം. ഇതുപോലെ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന മതലയനങ്ങളാണ്. മതലയനമല്ല ആവശ്യം, സൗഹാർദ്ദമാണ് ആവശ്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു വലിയ തിന്മ വരുന്നുണ്ട്. എന്താണത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുജിസത്തായി ഖുർആൻ പ്രഖ്യാപിച്ചു, ഉലിബത്തു റൂം, റോം വിജയിച്ചിരിക്കുന്നു. അമ്പിച്ച പ്രഖ്യാപനമാണ് ഖുർആന്റെ പ്രഖ്യാപനം. ഈ സന്ദർഭത്തിൽ മുശ്രിക്കലിൽപ്പെട്ട ആൾക്കാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു, എന്തായി പറയുന്നത്? ഈ പൊട്ടപ്പോയത്ത് എങ്ങനെ വിളിച്ചു പറയാ? റോമോ നിങ്ങളാ? നിങ്ങൾ റോം കീഴടക്കുന്നു? അന്ന് ആലോചിക്കാൻ സാധ്യല്ല. ഖുർആൻ അങ്ങ് പ്രഖ്യാപിച്ചു, അല്ലാഹു പ്രഖ്യാപിച്ചു, റോം കീഴടങ്ങിയിരിക്കുന്നു, റോം വിജയിച്ചിരിക്കുന്നു, മുസ്ലിങ്ങൾ റോമിനെ കീഴടക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, അത് പറഞ്ഞത് മുഹമ്മദ് നബിയാണോ? അതെ. എന്നാ സത്യം? ഇനി ഒന്നുകൂടി കേൾക്കേണ്ടത് സത്യമാണ്. ഇത് ആ സമൂഹത്തിൽ ചെറിയൊരു ചർച്ചയുണ്ടാക്കി. അപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവർ ചോദിച്ചു, അഫലാ തുറാഹിനുക അലാ ദാലിക്, ആ വിഷയത്തെ നമ്മൾ പന്തയം വെക്കുക, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു നിങ്ങൾ പറയുന്നു, ഞാൻ പന്തയം വെക്കുക. അങ്ങനെ ആ സന്ദർഭത്തിൽ ഒരാൾ ഉബൈ ഇബ്നു ഹലഫ് എന്ന് പറയുന്ന ആ സ്വഹാബി പന്തയത്തിന് തയ്യാറായി, പന്തയം വെച്ചു. ഇത് പറയുന്നിടത്ത് തഫ്സീറിൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് കാണാം. ദീനാർ ബിനു മുക്രിം എന്ന് മുൽ അസ്ലമി എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, വദാലിക ഖബ്ല തഹ്രീമി റിഹാദ്, പന്തയം നിരോധിക്കുന്നതിന് മുമ്പായിരുന്നു ഇത്. കള്ളു കുടിച്ചിരുന്നു പലരും ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ടവർ, പിന്നെ കള്ളു നിരോധിച്ചു. ഇതുപോലെ പന്തയം എന്ന് പറയുന്നൊരു ഏർപ്പാട് ഉണ്ടായിരുന്നു മുമ്പ്. അത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. പന്തയം വെക്കാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണത്. കാരണം റോം വിജയിക്കുന്ന ഉറപ്പാ, ഖുർആൻ പറഞ്ഞാൽ വിജയിക്കും, പന്തയം വെച്ചാൽ കിട്ടുകയും ചെയ്യും. അവിടെ അത് പറഞ്ഞെടുത്തു, പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇത് പന്തയം നിരോധിക്കുന്നതിന്റെ മുമ്പായിരുന്നു. അതുകൊണ്ട് തമാശക്ക് പോലും തെരഞ്ഞെടുപ്പ് ഒരു മാസം കാത്തിരിക്കണം, ആരാ ജയിക്കുക തോൽക്കുക എന്നറിയാം. ഒരു ജ്യോത്സ്യനും പറയാൻ സാധ്യമല്ല. ജ്യോത്സ്യന് പറയാൻ പറ്റും, നമുക്കും പറയാൻ പറ്റും. അവിടെ ഇന്ന കക്ഷിയാ ഭൂരിപക്ഷം, അതുകൊണ്ട് അവിടെ എന്തായാലും ജയിക്കും. അത് ആർക്കാ പറയാൻ പറ്റാത്തത്? അത് പലരും പറഞ്ഞു കഴിഞ്ഞു, അതല്ല വിഷയം. മറിച്ച് ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും എത്ര വോട്ട് കിട്ടും പറയാൻ പറ്റുന്ന ഒരാളും ലോകത്തില്ല. ലാ യഅലമു മൻ ഫിസ്സമാവാത്തി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശ ഭൂമികളിൽ ഗൈബ് അറിയുന്നവൻ അല്ലാഹുവല്ലാതെ ഇല്ല. ഉറപ്പാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയട്ടെ, സിദ്ധൻ പറയട്ടെ, ഇന്നെന്ന രൂപത്തിൽ ഇന്നെന്ന ആളുകൾക്ക് ഇത്ര ഇത്ര കിട്ടുമെന്ന് പറയട്ടെ, പെട്ടിക്കകത്തുള്ളത് അറിയുമെങ്കിൽ അവർക്ക് പറയാൻ സാധിക്കണ്ടേ? സാധ്യമല്ല. അത് അവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഏർപ്പാട്. ആ പന്തം വെച്ചു, 10,000 മീശ വടിക്കാം, താടി വടിക്കാം, മുടി വടിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൽ മുസ്ലിങ്ങളും പെടുന്നു വിവരമില്ലാതെ. നമുക്കത് ഹറാമാണ്. അത് ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്ക് നീങ്ങാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. സർവ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ മരണപ്പെട്ടു പോയ സത്യവിശ്വാസി വിശ്വാസിനികളായ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് തിന്മകളിൽ സംഭവിച്ചു പോയ തിന്മകളെ നീ മാപ്പാക്കണമേ, നന്മകളെ വർദ്ധിപ്പിക്കുവാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ട്, അത് ആഗ്രഹം സഫലമാക്കാൻ നിന്റെ തോഫീക്ക് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നീ വിശാലമാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും ഇണകളെയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഉഫ്ർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദി അൽ ഹജാത് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين.